بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് അല്ലേ? എന്താ ഇതേതാ ആയത്തുൽ കുർസി. നമ്മള് ഇൻഷാല്ലാ സൂറത്തുൽ ജാസിയ റമദാനിന് ശേഷം തുടങ്ങാം. അതിനു മുമ്പ് പിന്നുള്ള ക്ലാസ്സുകളിൽ ഇതേപോലെ ഏതാനും ആയത്തുകൾ നമുക്ക് ഇൻഷാല്ലാ വിശദീകരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആയത്ത് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ പറയാം, അപ്പൊ നമുക്ക് അടുത്താഴ്ച ആയത്ത് വിശദീകരിക്കാം. അങ്ങനെ പിന്നെ സൂറത്തുൽ ജാസിയ നമുക്ക് ഇൻഷാല്ലാ റമദാനിന് ശേഷം തുടങ്ങാം തുടർ ക്ലാസ്സായിട്ട്. ഇന്ന് നമ്മള് ആയത്തുൽ കുർസി, എല്ലാവർക്കും ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം, അതിന്റെ മഹത്വം, അതിന്റെ ഫലം അല്ലേ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു ഓർമ്മ പുതുക്കൽ, ഓർമ്മ പുതുക്കൽ. എന്തുകൊണ്ടാണ് ഈ ആയത്തിന് ആയത്തുൽ കുർസി എന്ന നാമകരണം? ഇതിൽ കുർസി എന്ന പ്രയോഗമുണ്ട് അല്ലേ? കുർസി എന്ന പ്രയോഗമുണ്ട്. അള്ളാഹുവിന്റെ കുർസിനെ കുറിച്ച് ഈ ആയത്തിൽ പരാമർശമുള്ളത് കൊണ്ടാണ് ആയത്തിന് ആയത്തുൽ കുർസി എന്ന് പേരുള്ളത്. ഈ ആയത്ത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞതുപോലെ 10 ജുംലകളാണ്, 10 സെന്റൻസുകൾ ഇതിലുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم سورة البقرين أني آيات الله سورة البقرين أترى متى آياتها؟ إيش؟ ആരെ പറഞ്ഞത്? 255 സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. അതിലെത്ര ജുംലകളെ പറഞ്ഞ നമ്മള്? 10 ജുംലകളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. ഈ ആയത്തിന്റെ പ്രത്യേകത, ആ 10 ജുംലകളും ഇപ്പൊ നമ്മൾ അർത്ഥം വെച്ചാൽ, ഒന്ന് അർത്ഥം വെച്ചോക്കാണി, എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്താ? അല്ലാഹു അവനല്ലാതെ യഥാർത്ഥ ആരാധ്യനായി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരാധനകർഹനായി മറ്റാരുമില്ല. അതൊരു അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അൽ ഹയ്യ് എന്താ? അല്ലാഹു അൽ ഹയ്യാണ്, അതേപോലെ അവൻ അൽ ഖയ്യൂം. ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം നിലനിൽക്കുന്നവനും പര്യാപ്തനും മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനും അതാണ് അൽ ഖയ്യൂം. വിശദീകരിക്കാം. അപ്പൊ അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ അൽ ഹയ്യാണ്, അവൻ അൽ ഖയ്യൂമാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം. എന്താ ലാ തഅഖുദുഹു? അവനെ പിടികൂടുകയില്ല. സിനത്ത്, സിനത്ത് വസന യസിനു സിനത്ത് വസ്നു മയക്കം, മയക്കം. വലാ നൗം, നൗം ഉറക്കം, ഉറക്കം. അപ്പോ സിനത്ത് നൗം, മയക്കം, ഉറക്കം അല്ലെങ്കിൽ സുഷുപ്തി അവനെ പിടികൂടൂല, പിടികൂടൂല. ലഹു മാഫി സമാവാതി വമാഫിൽ അർദ്. ലഹു, അവന് ഉടമപ്പെട്ടതാണ്, അവന് മാത്രമുള്ളതാണ്. മാഫി സമാവാത്, ആകാശങ്ങളിലുള്ളതെല്ലാം. വമാഫിൽ അർദ്, ഭൂമിയിലുള്ളതെല്ലാം. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ, ആരാണ്? ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. എന്താ അവന്റെ സമക്ഷം? എന്തോ തന്നെ അവന്റെ സമക്ഷം, അവന്റെ സമ്മതപ്രകാരമല്ലാതെ. യശ്ഫഉ, ശുപാർശ, ശഫാഅത്ത് നിർവഹിക്കുന്നവനായി. മൻ, ആര് എന്നാണ് ചോദ്യം. അപ്പോ അവന്റെ സമക്ഷത്തിൽ അവന്റെ സമ്മതപ്രകാരമല്ലാതെ ശുപാർശ നിർവഹിക്കുന്നവൻ മൻ, ആരാണ്? യഅലമു മാ ബൈന ഐദീഹി വമാ ഖൽഫഹും. എന്താ യഅലമു? അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം, അവർ അവരുടെ മുമ്പിലുള്ളത്. വമാ ഖൽഫഹും, അവരുടെ പിൻപിലുള്ളത് അവൻ അറിയുന്നു. വലാ യുഹീതൂൻ ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വലാ യുഹീതൂൻ, അവർ പടപ്പുകൾ വലയം ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. ബിശൈഇൻ മിൻ ഇൽമിഹി, അവന്റെ ഇൽമിൽ നിന്ന്, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നും. ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിക്കുന്നതല്ല. പടപ്പുകൾ, പടപ്പുകളുടെ അറിവ് അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് മാത്രം. അള്ളാഹുവിന്റെ അറിവ് പടപ്പുകൾ സമൂലമായി സമഗ്രമായി ഉൾക്കൊള്ളുക എന്നുള്ള അവസ്ഥ ഇല്ല. പടപ്പുകൾക്ക് അള്ളാഹ് അറിയണമൊക്കെ അറിയോ? ഇല്ല. അതാ പറഞ്ഞത്, അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് പടപ്പുകൾക്ക് അറിയാതാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വസിഅ കുർസിയുഹു അസ്സമാവാത്ത് വൽ അർദ്. എന്താ അവന്റെ കുർസി? അത് ഭുവനങ്ങളെ സമഗ്രമായി സമഗ്രമായി ഉൾക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവന്റെ കുർസി ഭുവനങ്ങൾക്ക് വിശാലമാണ്, വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ദുഹുമ. വലാ യഊദുഹു, വലാ യഹ്ഖുലുഹു, അല്ലാഹുവിന് ഭാരമാകൂല. ഹിഫ്ദുഹുമ, ഇവ രണ്ടിനെയും, ഭുവനങ്ങളെ കാക്കുക സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹുക്ക് ഭാരമാകൂല, പ്രയാസമല്ല എന്നർത്ഥം. അത് അള്ളാഹുവിനെ ക്ഷയിപ്പിക്കൂല അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കൂല. വഹുവ, അവൻ, അൽ അലിയു അൽ അദീം. അൽ അലി, അത്യുന്നതനാകുന്നു. അൽ അദീം, അതിഗംഭീരനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിഗംഭീരമാണ്, അള്ളാഹു അത്യുന്നതനുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ അർത്ഥം വെക്കലിൽ നിന്ന് എന്താ നമുക്ക് പ്രധാനമായി ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ നിന്ന്, ഈ അർത്ഥം വെക്കലിൽ നിന്ന് എന്താണ് നമുക്ക് പ്രധാനമായി ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ആരെക്കുറിച്ച് മാത്രമാണ്? അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ പ്രത്യേകതകളെക്കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെക്കുറിച്ച് അല്ലേ? അതേ അതിലുള്ളു. ഇതില് പിന്നെ കർമ്മപരമായ വിഷയങ്ങളോ അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടേതായ സവിശേഷതകളോ ഒന്നും ചെയ്യുന്നില്ല, ഇതിൽ പരാമർശിക്കപ്പെടുന്നില്ല. ഇത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന അവന്റെ വിശേഷണങ്ങളെ എണ്ണുന്ന ആയത്താണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ അഅമു ആയ, അഅമു ആയ എന്നതാ ഏറ്റവും മഹനീയ ആയത്ത്, ഏറ്റവും മഹത്തായ ആയത്ത് എന്ന ഖ്യാതിക്ക് അർഹമായിരുന്നു. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി എണ്ണേണ്ടത് ആയത്തുൽ കുർസിയിന്റെ മഹത്വങ്ങളാണ്. ആയത്തുൽ കുർസിന്റെ മഹത്വങ്ങളാണ്. ഒന്നിപ്പോ നമ്മൾ പറഞ്ഞു, ഇതിൽ ആരെ കുറിച്ചേ പറയണുള്ളൂ? അള്ളാഹുവിനെ കുറിച്ചേ പറയണുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അമമുആയാണ്, ഏറ്റവും മഹത്തായ ആയത്താണ്. ഖലാസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സഹാബിനെ വിളിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യത്തിലൂടെ പറഞ്ഞത്. ചോദ്യത്തിലൂടെ പറഞ്ഞത് ഏതാണ് സഹാബി? ഉബൈ ഇബ്നു കഅബ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഉബൈ മറുപടി പറഞ്ഞു, ഉബൈനോട് ചോദിച്ചതാണ്, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും മഹനീയമായ ഗംഭീരമായ ആയത്ത് ഏതാണ്? അപ്പോ ഉബൈ റളിയല്ലാഹു തആല അൻഹു ആയത്തുൽ കുർസിയാണ് മറുപടിയായിട്ട് പറഞ്ഞത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സമ്മതിച്ചു, അദ്ദേഹത്തെ ആശംസിച്ചു. വിജ്ഞാന നിറവുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈബിനു കഅബിന് ആശംസ നേരുകയുണ്ടായി. ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ. ഉബൈബിനു കഅബ് റളിയല്ലാഹു അൻഹു വിളിപ്പേര് അബുൽ മുൻദിർ എന്നാണ്. അബുൽ മുൻദിർ, അബുൽ മുൻദിർ നിങ്ങൾക്ക് വിജ്ഞാന നിറവുണ്ടാകട്ടെ എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലെങ്കിൽ അതുണ്ട് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശംസിച്ചു. അതൊരു പ്രത്യേകതയാണ്. ഖലാസ്. ആരും മൂലോടാൻ ചോദിക്കും ഞാൻ. ഇനി ഒരു പ്രത്യേകത പറഞ്ഞാണ്, പ്രത്യേകത പറഞ്ഞാണ് മരണമല്ലാതെ മലയാളി ഭാഷ ഫോണാണ്. അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണ് എങ്കിൽ, അഞ്ച് ഫർള് നിസ്കാരങ്ങളില്ലേ, ആ ഫർള് നിസ്കാരങ്ങളുടെ എല്ലാം ശേഷം ആയത്തുൽ കുർസി ഓതുകയാണ് എങ്കിൽ സ്വർഗപ്രവേശനത്തിന് അയാൾക്ക് തടസ്സമായിട്ടുള്ളത് മരണം മാത്രമാണ്. മരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഞ്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. അത് ആയത്തുൽ കുർസിന്റെ മഹത്വം, ആയത്തുൽ കുർസിന്റെ മഹത്വമാണ്. സഹീഹായ ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേകത. ഇനി ഒന്ന് പറയും. രാത്രി ഓതിക്കിടന്നാൽ ലാ യസാലു മിനല്ലാഹി ഹാഫിദുൻ വലാ യഖ്റബുക ശൈത്താൻ, അങ്ങനെ ഹദീസിലുണ്ട്. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതി, എന്നിട്ട് ഉറങ്ങി എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽ അയാൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. പുലരുവോളം അള്ളാഹുവിൽ നിന്നുള്ളൊരു ഹാഫിദ് അയാൾക്കുണ്ടാകും. പിന്നെയോ ഷെയ്ത്താൻ അയാളെ സമീപിക്കൂല, ഷെയ്ത്താൻ അയാളെ സമീപിക്കൂല. ആയത്തുൽ കുർസിന്റെ മഹത്വമാണത്. ഖലാസ്. അത് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യാനുള്ള ദിക്റുകൾ, വിർദുകൾ, അതിലൊന്നാണ് എന്ത്? ആയത്തുൽ കുർസി. എന്താ ഇതിന്റെ പ്രത്യേകത? പൈശാചിക ബാധയിൽ നിന്ന് സുരക്ഷിതത്വത്തിന് രാവിലെ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ആയത്തുൽ കുർസി ഓതിയാൽ രാവിലെ വരെയും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല, പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. അത് ആയത്തുൽ കുർസിന്റെ മഹത്വമാണ്. റുഖിയ എന്താണ് തെളിവ്? ഖുർആൻ മൊത്തത്തിൽ റുഖിയാണ്, ഇംഗ്ലീഷ് കാലൊന്നുമില്ല. സൂറത്തുൽ ഫാത്തിഹ റുഖിയാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറിന്റെ അവസാനത്തെ രണ്ടായത്തുകളും ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ കബൂലാക്കപ്പെടും. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. മുഅവ്വിദാത്തു സലാസ്, ഇഖ്ലാസ്, ഫലഖ്, അന്നാസ്, സൂറകൾ പിന്നെ റുഖിയകളാണ്, ശറിയായിട്ടുള്ളതായ മന്ത്രങ്ങളാണ്. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി റുഖിയാണ് എന്ന പ്രത്യേകം തെളിവ് സഹിയായി വന്നത് ഓർക്കണില്ല. പക്ഷെ ചില സഹാബികൾ എന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതിയിട്ട് അവർ റുഖിയ ചെയ്തത് വന്നിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ഒരു തെളിവ് ഓർക്കണില്ല. തൈഫ്, അതുകൊണ്ട് തന്നെ റുഖിയന്റെ വിഷയത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള അല്ല ആയത്തുൽ കുർസിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ ഹദീസുകൾ കൊടുത്തപ്പോൾ അതിൽ റുഖിയന്റെ വിഷയത്തിൽ വന്ന ഹദീസുകൾ വായിച്ചത് ഓർക്കണില്ല, ഓർമ്മയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഓർമ്മ ഞാൻ പണ്ട് വായിച്ചതാണ്, ആയത്തുൽ കുർസി ഓതി റുഖിയ നടത്തിയതിന്റേതായ ചില അസറുകൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. സഹിയാണോ ഇല്ല എന്നുള്ളതും അത് ഇബ്നു മസ്ഊദ് ആണോ എന്നുള്ളതും ഉറപ്പില്ല. സഹാബികളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായാലും തൈ. പിന്നെ അടുത്തൊരു മഹത്വം, വൈകി വന്നാൽ കറണ്ടില്ല. ഞങ്ങൾ ആയത്തുൽ കുർസി ഓതുന്നതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്, അതിന്റെ മഹത്വം. എന്തിനാണ് നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നത്? ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുൽ കുർസി തന്നെ അതിന്റെ മഹത്വം ചോദ്യത്തിലൂടെയാണ് പഠിപ്പിച്ചത് അല്ലെ. ചോദ്യത്തിലൂടെ പഠിക്കുമ്പോ അത് കൂടുതൽ മനസ്സിൽ കൊള്ളും അല്ലെ. ചിലപ്പോ ഉത്തരം പറയാൻ നമുക്ക് കിട്ടാത്ത ഒക്കെ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യും, അവിടുന്ന് കിട്ടും ചെയ്യും. അങ്ങനെയാണ് ചിലര്, അത് ഒരു മനഃശാസ്ത്രമാണ്. ചിലരോട് വയസ്സ് ചോദിക്കും, നിങ്ങളുടെ വയസ്സ് എത്രയായി? അപ്പോ വയസ്സ് പറയാൻ മുമ്പേക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിന്നെ പോലത്തോൽക്കൊക്കെ എത്ര വയസ്സുണ്ടാവും നിങ്ങൾ വിചാരിക്കണ്, അങ്ങനൊരു ചോദ്യം. അപ്പോ മറ്റാള് നിങ്ങളെ വയസ്സ് എത്രയായി, അങ്ങനൊരു ചോദ്യം. അതുകൊണ്ട് മുമ്പേ വണ്ടി വിട്ടോളൂ അല്ലെ. ചിലരൊരു സാലറി ചോദിക്കും, നിങ്ങളെ സാലറി എത്രയാണ്? അപ്പൊ 800 റിയാലാന്ന് പറയാൻ ചിലപ്പോഴൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാൾക്ക് എത്ര സാലറി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ അല്ലേ. അല്ലെങ്കിൽ പറയും നിങ്ങളെ സാലറി എത്രയാണ് നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയും. അങ്ങനെ ഒരു സലാമത്വമാണ് എന്ത് ചോദ്യത്തിലൂടെ ക്ലാസ് എടുക്കുമ്പോ. പിന്നെ ആയത്തുൽ കുർസിന്റെ മഹത്വം പറയും. രാവിലെ ചെല്ലണേ പറഞ്ഞു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ആദമല്ലദി ഇദാ ദഅ ബിഹി ഇദാ ദുഇയ ബിഹി അജാബ്. അല്ലാഹു അവന് ഇസ്മുൽ ആദം എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ഇസ്മുൽ ആദം ഏറ്റവും മഹനീയമായ അൽ ഇസ്മുൽ ആദം ഒരു മഹനീയ പേര് അള്ളാഹ്ക്കുണ്ട്. ആ പേരിന്റെ പ്രത്യേകത, ആ പേരിനെ മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു കേൾക്കും. അതതിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരമേകുന്ന ആ പേര് ആയത്തുൽ കുർസിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇസ്മുല്ലാഹിൽ ആദമല്ലദി ഇദാ ദുഇയ ബിഹി അജാബ് ഫീ സലാസി സുവരിൻ മൂന്ന് സൂറത്തുകളിലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ ബഖറ, അതേപോലെ തന്നെ സൂറത്ത് ആലി ഇംറാൻ, സൂറത്ത് ആലി ഇംറാൻ സൂറത്ത് താഹ ഈ മൂന്ന് സൂറകളിലാണ് എന്ന് പറഞ്ഞു. മൂന്ന് സൂറകളിൽ ചെലിയ ആയത്തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ റസൂൽ പറഞ്ഞാരോ, ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, ഇതിലെന്തുണ്ട്? ഇസ്മുല്ലാദമുണ്ട്, അലിസ്മുല്ലാദം. രണ്ടാമത്തേത് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അതും സൂറത്ത് ആലി ഇംറാന്റെ തുടക്കം. പിന്നെ സൂറത്ത് ത്വാഹയിൽ വഅനതിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം, അപ്പൊ സൂറത്ത് ആഹയിലും ആലി ഇംറാനിലും അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലും പറഞ്ഞ ഇസ്മുൽ ആദം ഏതാ? ഇസ്മുൽ ആദം അൽ ഹയ്യുൽ ഖയ്യൂം. അൽഹയ്യും ഖയ്യും, ചിലര് അള്ളാഹു എന്നുള്ളതും അതിനോടൊപ്പം. അപ്പോ അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരമേകുന്ന പേരാണ് അൽ ഇസ്മുൽ ആളം. ആ ഇസ്മുൽ ആളമിന് അള്ളാഹു നിശ്ചയിച്ച ആയത്താണ് ഏത്? ആയത്തുൽ കുർസി. അതതിന്റെ ഒരു മഹത്വമാണ്, മഹത്വമാണ്. ഇസ്മുൽ ആളം ഉൾക്കൊള്ളുന്ന ആയത്താണ് ഏത്? ആയത്തുൽ കുർസി. രണ്ടുപേര്, ആ രണ്ടുപേരും ഇസ്മുൽ ആളം എന്ന പേരിൽ അറിയപ്പെടുന്ന പേരാണ്. പിന്നെ ഒരു ഹദീസ്, ആ ഹദീസിനെ ചില പണ്ഡിതന്മാർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അത് കുറ്റമറ്റെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഫർദ് നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ വഹുവ ഫീ ദിമ്മത്തിൽ മൻ ഖറഅ ആയത്തുൽ കുർസി ബാദ സ്സലാവാത്തിൽ മക്തൂബ ബാദ സ്സലാവാത്തിൽ മക്തൂബ فهو في ذمة الله إلى الصلاة الأخرى إلى الصلاة الأخرى أو كما قال صلى الله عليه وسلم ورا الفرض നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത ഫർള നമസ്കാരം വരെ അവൻ അല്ലാഹുവിന്റെ ذمتിലാണ്. അല്ലാഹുവിന്റെ ذمتിലാണ്, അല്ലാഹുവിന്റെ കാവലിൽ സംരക്ഷണത്തിലാണ്. അപ്പോൾ ഒരു നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിസ്കാരം വരെ അവൻ അല്ലാഹുവിന്റെ ذمتിൽ സംരക്ഷണത്തിലും കാവലിലുമാണ് എന്ന് അറിയിക്കുന്ന ഹദീസിനെ, ഈ ഹദീസിനെ ചില പണ്ഡിതർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, ചിലർ അതിനെ കുറ്റമറ്റ പരമ്പരയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദുർബലത അതിശക്തല്ല. ആയത്തുൽ കുർസി നമ്മൾ കുറെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ, അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പിശാജ് ശല്യപ്പെടുത്തിയ സംഭവം. ഫിത്ർ സക്കാത്തിന്റെ കാവൽക്കാരനായിട്ട് അബു ഹുറൈറ നിന്ന രാവുകളിൽ പിന്നെ ഷെയ്ത്താൻ അതിൽ നിന്ന് വാരാൻ വേണ്ടി വന്നപ്പോ പിടികൂടിയ സംഭവത്തിൽ പിന്നെ അബു ഹുറൈറ റളിയല്ലാഹുവിനോട് ഷെയ്ത്താൻ തന്നെ പറഞ്ഞു ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട് എങ്കിൽ ഷെയ്ത്താന്റെ ശല്യം ഉണ്ടാവില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സത്യപ്പെടുത്തി ഷെയ്ത്താൻ പറഞ്ഞതിന്. അതേപോലെ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈത്തപ്പന ഉണക്കി ശേഖരിക്കുന്ന പത്തായം, അതിൽ നിന്ന് പിന്നെ ജിന്ന് ഒരു ജിന്ന് ഈത്തപ്പഴം മോഷ്ടിക്കാൻ വേണ്ടി വന്ന സംഭവത്തിൽ അതിനെ പിടികൂടിയപ്പോൾ ഉബൈ റളിയല്ലാഹു തആല അൻഹു ജിന്നിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുന്നത് എന്താണ്? അപ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തിൽ കുർസിയാണ് ജിന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും സത്യപ്പെടുത്തി. ഇതേപോലെ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലും പിന്നെ അവർക്കും ഈത്തപ്പന ഈത്തപ്പഴം കൃഷി അറിയപ്പെട്ടതാണ്. അപ്പോൾ അബു അയ്യൂബുൽ അൻസാരിയുടെ ഈത്തപ്പന പഴമുണക്കുന്ന സ്ഥലം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു പെണ്ണ് ജിന്ന് അതിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബു അയ്യൂബുൽ അൻസാരി എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ അജീബി റസൂലില്ല, ഇനി ആ ജിന്ന് വരികയാണെങ്കിൽ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിക്ക് എന്റെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോ പിന്നെ അബു അയ്യൂബുൽ അൻസാരിയോട് ഈ പിശാജ് ഈ ജിന്ന് അതിന് കൂട്ടാക്കണില്ല. അത് പറയുന്നത് ആയത്തുൽ കുർസി ഓതാനാണ്, ആയത്തുൽ കുർസി ഓതാനാണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു അയ്യൂബുൽ അൻസാരിയോട് ആ വിഷയത്തിലും അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ. ഏതായാലും ഇതൊക്കെയും അറിയിക്കുന്നത് എന്താ? ആയത്തുൽ കുർസി അതിന്റെ മഹത്വവും അതിന്റെ സ്ഥാനവുമാണ്. അപ്പോ നമ്മൾ നമ്മളുടെ അഞ്ച് നിസ്കാര ശേഷങ്ങളിൽ അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ രാവിലെയും എല്ലാ വൈകിട്ടും നമ്മൾ നിത്യമാക്കേണ്ട മഹൽവചനാണ് ഏത്? മഹൽവചനാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി തയ്യബ്. ഇപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, നല്ലൊന്ന് വിശദീകരിക്കാല്ലേ, ചെറിയ രീതിയിൽ വിശദീകരിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എന്താ അല്ലാഹു? അല്ലാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഇലാഹ്, സാക്ഷാൽ ആരാധന. അവന്റെ പേരാണെന്ത്? അല്ലാഹ്, അല്ലാഹ് എന്നുള്ള പേര്. ലാ ഇലാഹ, എന്താ ലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യനില്ല എന്നല്ല, പിന്നെയോ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി, യഥാർത്ഥ ആരാധ്യനായി ആരുമില്ല എന്നുള്ളതാണ്. ആരാധിക്കപ്പെടുന്നവരുടെ വിവരം കുറെയുണ്ട് അല്ലെ, ആരാധ്യന്മാരായി കുറെയുണ്ട്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും അചേതനവും സചേതനവുമായി കുറെ ആരാധ്യന്മാരുണ്ട് ഭൗതിക ലോകത്ത്. പക്ഷെ അതൊന്നും എന്തല്ല, യഥാർത്ഥ ആരാധ്യരല്ല, വ്യാജമാണ്, വ്യാജമാണ്, മനുഷ്യന്മാരുടെ നിർമ്മാണമാണ്. കുഞ്ഞുണ്ണിമാച്ച് പറഞ്ഞില്ലേ, ആറാം ദിനം ദൈവം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ, ഏഴാം ദിനം മർത്യൻ കല്ലാൽ ദൈവത്തെയും തഥ. എന്താ ആറാം ദിവസമാണ് പിന്നെ മനുഷ്യനെ ദൈവം, അള്ളാഹു മണ്ണു, ദൈവം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്. അത് കുഞ്ഞുണ്ണിമാച്ച ഭാഷയാണ്. ഏഴാം ദിവസം മനുഷ്യൻ കല്ലാൽ ദൈവത്തെയും തഥ എന്ന് പറഞ്ഞാൽ എന്താ, ഏഴാം ദിവസം മനുഷ്യന് ദൈവത്തിനെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ആറാം ദിനം ദൈവം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ, ഏഴാം ദിനം മർത്യൻ കല്ലാൽ ദൈവത്തെയും തഥ. അപ്പോ 30,30,00,000 ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും എന്തല്ല, സാക്ഷാൽ യഥാർത്ഥ ആരാധ്യരല്ല. അതൊക്കെ വ്യാജമാണ്, വ്യാജമാണ്, കൃത്രിമമാണ്. പിന്നെ യഥാർത്ഥ ആരാധന അതാണ്. ലാ ഇലാഹ ബിഹഖിൻ യഥാർത്ഥ ആരാധ്യനായി ഇല്ല, ആരുമില്ല. ആരല്ലാതെ? ഇല്ലാഹു. ഇല്ലാഹു എന്നെന്താ, അവനല്ലാതെ, അള്ളാഹു അല്ലാതെ. അള്ളാഹുന്റെ പ്രത്യേകത അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ജീവത്തായവൻ എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു സുബ്ഹാന തആലന്റെ ഹയാത്തിന്റെ പ്രത്യേകത, അതിനൊരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല, ഇല്ലായ്മ മുൻകടന്നിട്ടില്ല, അതിനൊരു നാശം വരാനുമില്ല. അപ്പൊ ഇല്ലായ്മ മുൻകടക്കാത്ത, നാശം വരാത്ത ഹയാത്താണ് ആരുടേത്? അള്ളാഹുവിന്റേത്. ആ ഹയാത്തിന് ക്ഷീണമില്ല, അതേപോലെ തന്നെ അതിന് മരണമില്ല, അതിന് കുറവില്ല, ന്യൂനതയില്ല, സമ്പൂർണ്ണ അർത്ഥത്തിലാണുള്ള ഹയാത്താണ് അല്ലെ. അള്ളാഹു ഹയാത്തുള്ളവനാണ്, ഹയാത്തുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ഹയാത്തിടുന്നവൻ ഹയാത്തുള്ളതിനെ, ഹയാത്ത് ഉള്ളതിനെ മൗത്ത് നൽകി അല്ലെ മരിപ്പിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാന തആല. സംബന്ധിച്ചിടത്തോളം അവന്റെ ഹയാത്ത് സമ്പൂർണ്ണ അർത്ഥത്തിലാണ് അൽ ഹയ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവൂല എന്നൊരു വിഭാഗം. കാരണം എന്താ, റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖാണ്, വഫാത്താവൂല അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് ഇദാ മരിച്ചിരിക്കുന്നു. വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അള്ളാഹു ഹയ്യാണ്, അവൻ എന്തില്ല, മരണല്ല, അള്ളാഹു മരിക്കൂല. അള്ളാഹു ഖയ്യൂമാണ്. ഖയ്യൂം എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാശയാണ്. ഒന്ന്, സ്വയം പര്യാപ്തനും സ്വയം നിലനിൽക്കുന്നവനും പരാശ്രയമുക്തനായി നിലനിൽക്കുന്നവനാണ് അള്ളാഹു, ഖയ്യൂമാണ്. പിന്നെയോ, അള്ളാഹു ഖയ്യൂമു സമാവാത്തി വല്ല, അത് രണ്ടാമത്തെ ആശയം. മറ്റുള്ളവയെ നിലനിർത്തുന്നവനാണ്, മറ്റുള്ളവയെ, വാനങ്ങളെയും ഭൂമിയെയും നിലനിർത്തുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമാണ് ആര്? അൽ ഖയ്യൂം. അൽ ഖയ്യൂം, ആ ഒരു സ്വയം പര്യാപ്തത അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അവരാരെയും ആശ്രയിക്കേണ്ടതില്ല, എല്ലാം അവന്റെ ആശ്രിതരാണ്, അവന്റെ ആശ്രിതരാണ്. അള്ളാഹിനെ കൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നതെന്ന് അർത്ഥം. അൽ ഹയ്യ് അൽ ഖയ്യൂം, ഈ നാമങ്ങളുണ്ടല്ലോ, ഈ രണ്ട് നാമങ്ങളും പലയിടത്തും ചേർന്ന് വന്നത് കാണാൻ സാധിക്കും. ഒപ്പം അള്ളാഹു സുബ്ഹാന തആല പറയാ വിശുദ്ധ ഖുർആനിൽ, സ്വന്തം പറഞ്ഞാൽ ഉണ്ടത് വേറെ, പക്ഷെ എന്നാലും ദുആ വചനങ്ങൾ നോക്കി നിങ്ങൾ, ഒരു ദുആ പറഞ്ഞാണി അൽ ഹയ്യുൽ ഖയ്യൂം ദുആ ലഫ്ദുകൾ വന്ന ഒരു ദുആ പറഞ്ഞാണി, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. നബിസ്ലാസ്ലമ തങ്ങൾ ടെൻഷൻ ഉണ്ടായാൽ ദുആ ചെയ്യുന്നതാണിത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അത്ര മാത്രമുണ്ട്. പിന്നെ വേറെ ദുആയിൽ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ അല്ലേ. പിന്നെ ഒരു ദുആ ഉണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം അസ്തഗ്ഫിറുല്ലാഹ അൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതുബു ഇലൈഹി. ഏറ്റവും നല്ല ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണത്, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതുബു ഇലൈഹി. ഇതേപോലെ വേറെയും പിന്നെ അൽ ഹയ്യുൽ ഖയ്യൂം ചേർന്ന ദുആകൾ കാണാൻ സാധിക്കും. തൈബ്, ലാ തഅഖുദുഹു സിനത്തു വലാ നൗം. അള്ളാഹ്ക്ക് മയക്കല്ല, സിനത്ത് എന്ന് പറഞ്ഞാ മയക്കം, വലാ നൗം അള്ളാഹ്ക്ക് ഉറക്കമല്ല. എന്തിനാ പറഞ്ഞേ അള്ളാഹ്ക്ക് മയക്കം ഉറക്കമല്ല? അള്ളാഹുവിന് മയക്കം പിടികൂടി എന്ന് ജൽപ്പനുണ്ട്. ആർക്കാ ജൽപ്പനം? ജൂതർക്ക് അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ആറ് നാളുകൾ കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു, ഏഴാം ദിവസം വിശ്രമിച്ചു എന്ന ജൽപ്പനം അത് ജൂത സൃഷ്ടിയാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വലം യഅയ ബിഖൽഖിഹി, ഭുവനങ്ങൾ പടച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു ക്ഷീണിച്ചിട്ടില്ല, ക്ഷീണിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് ഒരു മയക്കമോ അള്ളാഹ്ക്ക് ഒരു ഉറക്കമോ പിടികൂടില്ല. ഇന്ന അല്ലാഹു ലാ യനാം, അള്ളാഹു ഉറങ്ങൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറഞ്ഞു. ലഹു മാഫി സമാവാത്തു വമാഫിൽ അർ, ലഹു അള്ളാഹുവിന് പ്രത്യേകമാണ്, മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് മിൽക്കാണ്, ഉടമപ്പെട്ടതാണ്. എന്ത്? മാഫി സമാവാത്ത്, വാനങ്ങളിൽ ഉള്ളതെല്ലാം, വമാഫിൽ അർ, ഭൂമിയിലുള്ളതെല്ലാം. വാനങ്ങളിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അള്ളാഹ്ക്ക് ഉടമപ്പെട്ടതാണ്. ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് ഉടമപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവന്റെ ഉടമസ്ഥതയിലായതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നടന്നു പോകുന്നത്. നമ്മൾക്ക് നമ്മളുടെ ഉടമസ്ഥതയിലായിരുന്നു നമ്മളെങ്കിൽ നമ്മുടെ തൊലി ചുളിയാൻ സമ്മതിക്കുക, മുടി നരക്കാൻ സമ്മതിക്കുക? ഇല്ല. പക്ഷേ നമുക്കിഷ്ടമല്ല എന്നാലും നമ്മൾ നരക്കുന്നു, നമുക്കിഷ്ടമല്ല എന്നാലും നമ്മൾ ചുളിയുന്നു അല്ലേ, നമുക്കിഷ്ടമല്ല എന്നാലും നമ്മൾ ക്രമേണ ക്രമേണ വളയുന്നു, നമ്മൾ വാർദ്ധക്യത്തിന് അടിപ്പെടുന്നു, പിന്നെ മരണത്തിനടിപ്പെടുന്നു അല്ലേ. കാരണം എന്താ, നമ്മൾ ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക് ഉള്ളതാണ്, അള്ളാഹിന്റെ ഉടമസ്ഥതയിലും അവന്റെ പിടുത്തത്തിലാണ്. ലഹു മാഫി സമാവാത്തി വമാഫിൽ അർദ്, മന്നല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിന്റെ അടുക്കൽ തൊള്ള തുറക്കാൻ ആർക്ക് അവകാശം? അതാണ് പഠിച്ചവന്റെ അടുക്കൽ തൊള്ള തുറക്കാൻ അധികാരം ആർക്കാണ്? അള്ളാഹു സമ്മതിക്കുന്നവർക്കാണ്, അള്ളാഹു സമ്മതിക്കുന്നവർക്ക്. അതാണ് ഷഫാഅത്ത് എന്ന ശുപാർശ പറയൽ. എന്തോ എന്നാണ് അള്ളാഹിന്റെ സമക്ഷത്തിൽ, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ പടച്ചവന്റെ അടുക്കൽ ശുപാർശ പറയുന്നവനായി ആരുണ്ട്? ഇല്ലാ ബി ഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരമല്ലാതെ, അള്ളാഹിന്റെ സമ്മതപ്രകാരം. അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് വായുറക്കാൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നവർക്കല്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ ഷഫാഅത്തിന്റെ ഹദീസിൽ വായിക്കും, ഷഫാഅത്തിന്റെ ഹദീസിൽ വായിക്കും, എന്താ വായിക്കറിയോ? പിന്നെ മഹ്ശറ മൻസബയിൽ ആദം സന്തതികളെല്ലാവരും അണിനിരത്തപ്പെടും, മനുഷ്യകുലം ഒന്നടങ്കം മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ മനസ്സിലായി. അള്ളാഹു വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആ മഹ്ശറ മൻസബയിൽ പിന്നെ മനുഷ്യർക്ക് എന്ത് ചെയ്യും? അള്ളാഹിനോട് ശുപാർശ പറയാൻ ആളെ തരയും, അള്ളാഹിനോട് ശുപാർശ പറയാൻ ആളെ തരയും. വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോടൊന്ന് പറയണം, അതിനാളെ തരയും. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക്, ഇബ്രാഹിം, മൂസ, ഈസ ഇങ്ങനെയൊക്കെ മനുഷ്യകുലം പോകും. പക്ഷെ അവരാരും ശുപാർശ പറയാൻ കൂട്ടാക്കൂല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനലഹ എന്ന് പറഞ്ഞ് ശുപാർശക്ക്, അള്ളാഹിനോട് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറാകും. പക്ഷേ റസൂലുള്ളാഹി ചെന്നിട്ട് അള്ളാഹുവെ വിചാരണക്കെടുക്കുന്ന ആലത്തൂല് പറയല്ല, പിന്നെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിനു മുന്നിൽ ചെന്ന് അള്ളാഹ്ക്ക് ദീർഘകാല സുജൂദാണ്, ദീർഘകാല സുജൂദാണ്. ആ സുജൂദിൽ അള്ളാഹുവിനെ പ്രശംസിച്ച് വാഴ്ത്തി പുകഴ്ത്തി, വാഴ്ത്തി പുകഴ്ത്തി, അള്ളാഹ്ക്കുള്ള പ്രശംസ മാത്രമാണ്, അള്ളാഹുവെ പ്രശംസിച്ച് വാഴ്ത്തി പുകഴ്ത്തി റസൂലുള്ള സുജൂദിൽ കിടക്കുമ്പോൾ ഷഫാഅത്ത് ആവശ്യപ്പെടുന്നില്ല, അവിടെ സുജൂദിൽ ദുആ ചെയ്യുന്നില്ല. പിന്നെയോ? റസൂലുള്ളാഹിനോട് അള്ളാഹു പറയും, യാ മുഹമ്മദ് ഇർഫഅ റസക് വസൽ തുഅത, മുഹമ്മദ് തല ഉയർത്തിക്കോ, ചോദിച്ചോ നൽകപ്പെടും, ചോദിച്ചോളൂ നിങ്ങൾക്ക് നൽകപ്പെടും. ശുപാർശ പറഞ്ഞോളി, ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. ഹദീസിൽ കാണാം, ഫയഹിദ്ദുലി ഹദ്ദൻ, എന്താ ഫയഹിദ്ദുലി ഹദ്ദൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കൊരു ഹദ്ദ് നിശ്ചയിച്ചു തരുന്നു. ഹദ്ദ് പറഞ്ഞാൽ അതിർത്തി നിശ്ചയിക്കും. അത് പിന്നെ പാപികളുടെ വിഷയത്തിലുള്ള ശുപാർശക്കാണ് ഈ ഹദ്ദ് നിശ്ചയിക്കുന്നത്. മറ്റേത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ശുപാർശയാണ്, അടിയാറുകളെ വിചാരണക്ക് എടുക്കണമെന്നുള്ള ശുപാർശ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കും. പിന്നീട് റസൂലുള്ളാഹിന്റെ ശുപാർശ പലതുണ്ടല്ലോ, അതിൽ പ്രധാന ശുപാർശ വിചാരണക്കെടുക്കാൻ വേണ്ടിയത് പറയലാണ്. പാപികളുടെ വിഷയത്തിൽ ശുപാർശക്ക് ഉണ്ടല്ലോ, റസൂലുള്ളാഹി സുജൂദിൽ കിടക്കും, എന്നിട്ട് അള്ളാഹുവിനെ പ്രശംസിക്കും, വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിന്റെ മഹനീയ വിശേഷണങ്ങളൊക്കെ എണ്ണി അപ്പൊ അള്ളാഹുവിനോട് അള്ളാഹു റസൂലിനോട് പറയും, തല ഉയർത്തിയിട്ട് ചോദിക്കാൻ പറയും, ചോദിക്കാൻ പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു എനിക്കൊരു അതിര് നിശ്ചയിച്ചു തരൂ. എന്തിനാ അതിര് നിശ്ചയിക്കണേ? അള്ളാഹു നിശ്ചയിച്ച അതിരിലുള്ളവർക്ക് വേണ്ടി ശുപാർശ പറയാനാണ്. റസൂല കാണുന്നവർക്കൊക്കെ ശുപാർശ പറയാനുള്ളതില്ല. പിന്നെയോ ഫയഹിദ്ദുൽ ഇഹദ് എന്നാണ്, എനിക്കൊരു അതിര് പറഞ്ഞു തരുന്നതാണ്. ആ അതിരിന്റെ അകത്ത് അള്ളാഹു സമ്മതിക്കുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി ശുപാർശ പറയാനാണ്. ആർക്ക് അനുവാദം കൊടുക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അനുവാദം കൊടുക്കും. അതാണ് മന്ദല്ലദി യശ്ഫഉ, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ശുപാർശ പറയാൻ ആരാണുള്ളത്? ഇല്ല, ഇതിന് അള്ളാഹിന്റെ അനുവാദം അല്ലാതെ. റസൂലുള്ള വരെ അള്ളാഹിന്റെ അനുവാദത്തിനപ്പുറാണ് ശുപാർശ പറയാ. അതും ആർക്കാ ശുപാർശ പറയാ? അള്ളാഹു ആരെയാണ് ശുപാർശ പറയാൻ നിശ്ചയിക്കുന്നത്? ആരെയാണ് പ്രീതിപ്പെടുന്നത്? അവരെ മാത്രം. യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും. യഅലമു, അള്ളാഹു അറിയും. മാ ബൈന ഐദിഹിം, അവരുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാല് എന്താ? അവരുടെ മുന്നിലുള്ളത് പടപ്പുകൾ, അവരുടെ മുമ്പിലുള്ളത്. അത് സ്ഥലകാല ഭേദം ഉണ്ടല്ലോ മന്യേ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ലാതെ ഇതാണ്. യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, പിന്നിലുള്ളതും. അള്ളാഹുവിന്റെ അറിവ് അത് സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും എന്നുള്ളതാണ്. യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, അള്ളാഹുവിന്റെ അറിവിന്റെ വിശാലതയും വൈപുല്യമാണ് അത് അറിയിക്കുന്നത്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. ഇതാ പടപ്പുകളുടെ അറിവിന്റെ പരിമിതി. കാരണം എന്താ? വലാ യുഹീതൂൻ, അവർ പടപ്പുകൾ ഇഹാതത്ത് ചെയ്യുന്നില്ല, വലയം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല. ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒട്ടും ഒന്നും. ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ അത് മാത്രം ആർക്ക് അറിയുള്ളൂ? പടപ്പുകൾക്ക് അറിയുള്ളൂ. അതൊന്നും അല്ലാത്തതൊന്നും അള്ളാഹുവിന്റെ, അള്ളാഹു കനിയാത്തതൊന്നും പടപ്പുകൾക്കില്ല, അറിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ഷിസ്മു കഹ്ഫ് സൂറത്ത് പറഞ്ഞില്ലേ, പിന്നെ ഖദിർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും പോകുമ്പോ ആ സഞ്ചാരം, അത് യാത്ര ഉണ്ടല്ലോ, അത് തമ്മിലുള്ള യാത്ര. അങ്ങനെ മൂസയും ഖദിറും അലൈഹിമസ്സലാം അവരിങ്ങനെ കടൽ തീരത്തിലൂടെ പോവാണ്, തീരെ പോവാണ്, നടന്നു പോവാണ്. അപ്പോഴാണ് അവർക്ക് കപ്പൽ യാത്ര വേണം, ചെയ്യണം. അപ്പോ ഒരു കപ്പൽ കണ്ടു, അതിലവര് കയറി, കപ്പലിൽ കയറി. അങ്ങനെ ആ കപ്പൽ കയറിയിട്ട് മൂസയും ഖദറും പോകുമ്പോ ഒരു പക്ഷി പാറി വന്ന്, പറവ പാറി വന്ന് അതിങ്ങനെ കടലില് കൊത്തി, കടലിലിങ്ങനെ വെള്ളമെടുത്ത്, വെള്ളമെടുത്തു, വെള്ളം ഇങ്ങനെ കൊത്തി വെള്ളമെടുത്തപ്പോ ഖദർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, മാ നഖസ ഇൽമി വഇൽമുക് മിൻ ഇൽമില്ലാ ഇല്ലാ ബിമാ നഖസ് ഔ കമാ ഖാൽ. അങ്ങനെ പറഞ്ഞു, അതായത് ഈ പക്ഷി കടലിൽ വെള്ളം കൊത്തിയല്ലോ, അത് എത്ര മാത്രമാണോ, അപ്പൊ എത്ര വെള്ള കടലിൽ നിന്ന് പോയത്, എത്ര വെള്ള കുറഞ്ഞ്, അത്ര മാത്രമാണ് എന്റെ അറിവും നിങ്ങളുടെ അറിവും അള്ളാന്റെ അറിവിൽ നിന്ന് കുറച്ചു എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ഖദിർ അതേപോലെ തന്നെ നബിയാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസം എന്തായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ അറിവ് ഉള്ള ആളാണ് ചില വിഷയങ്ങളിൽ ആര്, ചില വിഷയങ്ങളിൽ ആര്, ഖദിർ. അപ്പൊ അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ, അവരുടെ അറിവ് അതിനെ കുറിച്ച് പറയാണ്, നമ്മളുടെ രണ്ടുപേരുടെയും അറിവ് അള്ളാന്റെ അറിവിൽ നിന്ന് കുറച്ചത് എത്ര മാത്രമാണ്? ഈ പക്ഷി വെള്ളത്തിൽ കൊത്തിയ, സമുദ്രത്തിൽ പിന്നെ കൊത്തിയപ്പോൾ ആ കൊക്കിൽ നനഞ്ഞത് എത്രയാണ്? അത്രയാണ്. അപ്പൊ സമുദ്ര എത്ര വലിപ്പ, സമുദ്രത്തിൽ എത്ര വെള്ള, സമുദ്രജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ പക്ഷിയുടെ കൊക്കിനെ നനയിപ്പിച്ചത് എന്താണോ അതാണ് നമ്മളുടെ രണ്ടുപേരുടെയും അറിവ് അള്ളാന്റെ അറിവിൽ നിന്ന് കുറച്ചത് എന്നാണ് ആര് പറയുന്നത്? അവിടെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്. അപ്പൊ അള്ളാന്റെ അറിവിന്റെ വൈപുല്യം, അതിന്റെ സമഗ്രത, സമ്പൂർണത, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ولا يحيطون بشيء من علمه الا بما شاء Wasi'a kursiyuhu as-samawati wal-ard. Wasi'a സമഗ്രമായിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. കുർസിയു അള്ളാഹുവിന്റെ കുർസി, കുർസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചിലര് പറഞ്ഞു പിന്നെ അള്ളാഹുവിന്റെ അർശ്, കുർസിയും അർശും ഒന്നാണ് എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞു അവിടെ കുർസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഇൽമാണ്, അറിവാണ്. ചിലര് പറഞ്ഞു കുർസി എന്ന് പറഞ്ഞെങ്കിൽ മൗദുഉൽ ഖദമൈൻ, അർശിനെ സംബന്ധിച്ചിടത്തോളം അതിന് പാദസ്ഥാനം ഉണ്ടാവും, പാദം വെക്കുന്ന സ്ഥലം അല്ലെ. ഒരു അർശിനെ സംബന്ധിച്ചിടത്തോളം, സിംഹാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പാദം വെക്കുന്ന സ്ഥാനം ഉണ്ടാകും. ആ മൗദുഉൽ ഖദമൈനി ആണ് എന്ത്, കുർസി. ഏറ്റവും ശരിയോടെ അടുത്ത അഭിപ്രായവും ബലപ്പെട്ടതും ആ മൗദുഉൽ ഖദമൈൻ എന്നുള്ളതാണ്. മൗദുഉൽ ഖദമൈൻ ആ വിഷയത്തിൽ ചില അസറുകൾ സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ വസ്ഇ കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസി അത് വിശാലമായിരിക്കുന്നു, സമഗ്രമായിരിക്കുന്നു. ആർക്ക്? അസ്സമാവാതി വല്ലർ, ഭുവനങ്ങൾക്ക്, ആകാശങ്ങൾക്കും ഭൂമിക്കും എന്ന് പറഞ്ഞാൽ ആകാശ ഭൂമിയുടെ വിശാലത എത്രമാത്രമാണോ അത്രമാത്രം ആർക്ക് വിശാലത ഉണ്ട്? ആ കുർസിയിന് വിശാലത ഉണ്ട് എന്നാണ്. അപ്പൊ കുർസി വളരെ വലുതാണ്. ആ കുർസിന്റെ അർശോ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളിൽ ചില ഹദീസുകളിൽ കാണാം, പിന്നെ ഏഴ് ആകാശങ്ങളും ഭൂമിയും, ആകാശങ്ങൾ ഭൂമി ഇവകൾ കുർസീനെ സംബന്ധിച്ചിടത്തോളം, കുർസീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, കുർസിയിൽ, കുർസിയിൽ ആകാശ ഭൂമികൾ വരികയാണ് എങ്കിൽ ഒരു മരുഭൂമിയിൽ എറിയപ്പെട്ട വളയം കണക്കെയായിരിക്കുന്നതാണ്. മരുഭൂമിയിൽ എറിയപ്പെട്ട വളയം കണക്കെ, ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു വളയം എറിയപ്പെട്ടാൽ എത്ര വലിപ്പത്തിലാണ് അത് കാണുക? ആ വളയത്തിന്റെ വലിപ്പമായിരിക്കും ആകാശ ഭൂമികൾക്ക് എവിടെ? കുർസിയിൽ. കുർസിയിൽ പിന്നെ ആ വളയവും പിന്നെ ആ മരുഭൂമിയും അതെങ്ങനെയാണ്? അതേപോലെ ആയിരിക്കും കുർസിയും അർശും. ആ വളയവും മരുഭൂമിയും അതെങ്ങനെയായിരിക്കും വ്യത്യാസം? അതേപോലെയാണ് കുർസിയും അർശും. അപ്പോ അത്ര വലിയതാണ് അർശ്, അവർണ്ണനീയം, അചിന്തനീയം, അത്രമാത്രം വിശാലവും വലിപ്പമുള്ളതുമാണ് അള്ളാഹുവിന്റെ അർശ്. അള്ളാഹുവിന്റെ അർശ്, അതിന്റെ കുർസിയും. ആ കുർസീനെ കുറിച്ചാണ് ഇവിടെ ഈ പരാമർശിക്കുന്നത്. ഇതൊക്കെ അതൊക്കെ പറയുന്നത് എന്തിനാ? നമ്മൾ കുർസീന്റെ മഹത്വത്തിലും അർശിന്റെ മഹത്വത്തിലും നിലകൊള്ളാനല്ല, പിന്നെയോ? ആ അർശിന്റെ ഉടമയായ, അർശിന്റെ ഉടമയായ, ആ അർശിന്മേൽ ഉപവിഷ്ടനായ അള്ളാഹുവിന്റെ വലിപ്പം അറിയാനാണ്. അള്ളാഹുവിന്റെ വലിപ്പവും അവന്റെ ഗാംഭീര്യവും അറിയാനാണ്. വലായ ഊദുഹു ഹിഫ്ദുഹു മാ, വാനങ്ങൾ, ഭൂമി, ഈ ഭൂമി, അതേപോലെ തന്നെ വാനങ്ങൾ എത്ര വലിപ്പുണ്ട്, അതൊന്നും അള്ളാഹ്ക്ക് എന്തല്ല, ഭാരമല്ല. അതിനെ സംരക്ഷിക്കൽ അള്ളാഹ്ക്ക് ഒരു ഭാരമേയല്ല. അത് അള്ളാഹുവിനെ ക്ഷയിപ്പിക്കുകയോ ക്ഷീണിപ്പിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു എന്താണ്? അജയ്യനാണ്, അതിശക്തനാണ്, അജയ്യനും അതിശക്തനുമാണ്. വലായ ഊദുഹു ഹിഫ്ദുഹുമ, ഇവ രണ്ടിനെയും സംരക്ഷിക്കൽ, കാക്കൽ അള്ളാഹ്ക്ക് ഭാരിച്ചതല്ല, പ്രയാസമുണ്ടാക്കുന്ന, ക്ഷീണം ഉണ്ടാക്കുന്ന സംഗതിയല്ല. വഹുവൽ അലിയുൽ അദീം, വഹുവ അവൻ അള്ളാഹു, അൽ അലി, അലി എന്നാണത്, അല്ല അലി എന്നാണ്, അള്ളാഹു അത്യുന്നതനാണ്, അത്യുന്നതനാണ്. അൽ അദീം, അൽ അദീം എന്നാണ് അതി ഗംഭീരൻ. അള്ളാഹു സുബ്ഹാന തആല അതിഗംഭീരമാണ്, അതേപോലെ തന്നെ അള്ളാഹു അത്യുന്നതമാണ്. അത്യുന്നതം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാന തആല അവന്റെ സത്ത കൊണ്ട് അത്യുന്നതമാണ്. നമ്മൾ പറഞ്ഞ അർശിനു മുകളിലാണ് അള്ളാഹു, സത്ത കൊണ്ട് അത്യുന്നതമാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാന തആല അവൻ പിന്നെ ന്യൂനതകളിൽ നിന്നൊക്കെ അത്യുന്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹ്ക്ക് പങ്കുകാരനില്ല, അള്ളാഹ്ക്ക് സമനായി, തുല്യനായി വേറൊരാളില്ല, അള്ളാഹ്ക്ക് ഇണ ഇല്ല, ഇണല്ല അള്ളാഹ്ക്ക്, സന്തതികളില്ല. അള്ളാഹു സുബ്ഹാന തആല അതിൽ നിന്നൊക്കെ അലിയാണ്, അത്യുന്നതനാണ്, അത്യുന്നതനാണ്. അതേപോലെ അള്ളാഹു അൽ അദീമാണ്, അതിഗംഭീരമാണ് അള്ളാഹു സുബ്ഹാന തആല. അവന്റെ സത്തയും അവന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും അവന്റെ പ്രവൃത്തികളും എല്ലാം അത്യുന്നതമായ, അതിഗംഭീരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ വഹുവൽ അലിയുൽ അദീം എന്നുള്ളത് അറിയിക്കുന്ന ആശയങ്ങളിൽ ചിലത്. ഇതാണ് ആയത്തുൽ കുർസി, അതിന്റെ ഒരു സംക്ഷിപ്തം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇത് ഏറെ ശ്രേഷ്ഠപ്പെട്ട ഒരു വചനാണ്, ശ്രേഷ്ഠപ്പെട്ട വചനാണ്. അത് ചൊല്ലേണ്ട സമയങ്ങൾ ഏതാ പറഞ്ഞതെന്ന് പറഞ്ഞു, അഞ്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും, പിന്നെ ഇതാണ് അതിന്റെ ഉറങ്ങാൻ കിടക്കും പറഞ്ഞല്ലേ. ഇത് പിന്നെ ആയത്തുൽ കുർസി പ്രത്യേകിച്ച് ചൊല്ലേണ്ട സന്ദർഭങ്ങളാണത്. ഈ സന്ദർഭങ്ങളാണ് ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് ഒരു വേറെ ആയത്ത് ഇതുപോലെ ഇൻഷാല്ല വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.